2022 ഏപ്രിൽ 13 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് അതിരിടാനാവാത്ത വിശ്വമഹാകവി മഹാകവി കുമാരനാശാനെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ തുടർലേഖനത്തിന്റെ അവസാന ഭാഗം. ജാതിവ്യവസ്ഥകളുടെ ഉച്ചനീചത്വങ്ങളെ വിധി വിഹിതമെന്ന മട്ടിൽ അനുഭവിച്ചു തീർത്തുകൊണ്ടിരുന്ന സമൂഹത്തിൽ സാമൂഹ്യ വിപ്ലവകാരിയായി ഒഴുക്കിനെതിരെ ഉണർന്നു നിൽക്കാൻ ആശാനെ കരുത്തനാക്കിയത് ശ്രീനാരായണ ദർശനമായിരുന്നു. ആശാനെ ശ്രീബുദ്ധ സംഹിതകളിലേക്ക് അടുപ്പിച്ചത് ഹിന്ദുമതത്തിൽ മുറ്റിനിന്ന ദുരാചാരങ്ങളോടുള്ള അടങ്ങാത്ത ആമർഷമായിരുന്നു. കവിതകൾക്ക് രൂപപരമായ സൌകര്യവും ശില്പചാരുതയും കൈയടക്കവും നൽകിയത് കേരള പാണിനി A.R. രാജരാജവർമ്മയും ായ സഹവാസവും ഇംഗ്ലീഷ് കവിതാ പരിചയവും സംസ്കൃത തമിഴ് സാഹിത്യശാഖകളുമായി സ്ഥാപിച്ച ആത്മബന്ധവുമായിരുന്നു. ശ്രീനാരായണ ഗുരുവും A.R. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നത് മറ്റൊരു ആശാനെ ആകുമായിരുന്നു. 1891 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുമ്പോൾ ആശാന് 18 വയസ്സ്. ഗുരുവിന്റെ പ്രേരണ കൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയതും ഉപരിപഠനം നടത്തിയതും ബാംഗ്ലൂർ കൽക്കത്ത യാത്രകൾ നടത്തിയതും എല്ലാം. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയുക്തനായി. തുടർന്ന് വിവേകോദയത്തിന്റെ പത്രാധിപത്യവും ഏറ്റെടുത്തു. 1907 വീണപൂവ് പ്രസിദ്ധപ്പെടുത്തുന്നതോടെയാണ് ആശാനും മലയാള കാവ്യസരണിയും ഒരുപോലെ വഴിതിരിഞ്ഞത്. സിംഹപ്രസവം, നളിനി, ലീല, ശ്രീബുദ്ധചരിതം, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ഠയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ തുടങ്ങിയ വ്യക്തിമുദ്ര പതിഞ്ഞ കൃതികളാണ് സ്ഥലകാലങ്ങൾക്ക് അതിരിടാനാവാത്ത വിശ്വമഹാകവിയായി ആശാനെ ഉയർത്തുന്നത്. ന്യായവിദ്വാൻ, തർക്കതീർത്ഥ തുടങ്ങിയ പരീക്ഷകൾക്കു വേണ്ടി ബാംഗ്ലൂരിലും കൽക്കത്തയിലുമൊക്കെ ചുറ്റിയടിച്ച ഘട്ടത്തിലാണ് ആശാന് ലോകസാഹിത്യത്തിലേക്ക് കിളിവാതിൽ തുറക്കാനായത്. ബാംഗ്ലൂരിൽ ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ടതും അദ്ദേഹം ആശാനെ ഷെല്ലിയിലേക്കും റോബർട്ട് ബ്രൌണിംഗിലേക്കും കീറ്റ്സിലേക്കുമൊക്കെ ആനയിച്ചതും നവോന്മേഷദായകമായ തനത് കാവ്യശൈലി രൂപപ്പെടുത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായി ആശാൻ. കടലിനെയും സൂര്യചന്ദ്രന്മാരെയും വിപ്രലംഭ ശൃംഗാരത്തെയും പുത്രസംഭവത്തെയുമൊക്കെ വർണ്ണിക്കുന്നതാവണം മഹാകാവ്യമെന്ന ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാൻ കാളിദാസനെ പോലെ ആശാനും തയ്യാറായില്ല. അതിഭാവുകത്വവും അലങ്കാരങ്ങളുടെ കൃത്രിമ മായകളും നിറക്കൂട്ടുകളും നിറഞ്ഞ സംസ്കൃത പദജടിലമായ അനുകരണ കൃതികൾ മാത്രം പിറന്നുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ആധുനിക മലയാള കാവ്യചരിത്രത്തിലൊരു നാഴികക്കല്ലായി വീണപൂവ് വന്നത്. വിലാപഗീതത്തിന്റെ സ്വഭാവമുള്ള വീണപൂവിൽ ആശാൻ സമ്പൂർണ്ണ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം തത്വചിന്താപരമായ ഉൾക്കാഴ്ചയോടെ പറഞ്ഞുവെച്ചു. സിംഹപ്രസവം എന്ന ചെറുകവിതയുടെ ഹ്രസ്വമായ ഇടവേളയ്ക്ക് ശേഷം ആശാൻ എഴുതിയ പ്രമുഖ കവിത നളിനിയാണ്. വീണപൂവിന്റെ രൂപഭേദമാണ് നളിനി. നായിക നളിനിയാണെന്നതുകൊണ്ടുതന്നെ നായകൻ ദിവാകരനാണ്. നായികയായ നളിനി മണ്ണിൽ മരിച്ച് വിണ്ണിലെ കൽപ്പവൃക്ഷ ശാഖയിൽ പുനർജനിക്കുന്ന വീണപൂവിന്റെ സഹോദരീ സ്ഥാനത്ത് അമരത്വം ആർജിക്കുന്നു. ആശാന്റെ പ്രേമകാവ്യങ്ങളിൽ മൂന്നാമത്തേതാണ് ലീല. നളിനിയും ലീലയും തമ്മിൽ സാജാത്യ വൈജാത്യങ്ങളേറെയുണ്ടെന്ന് ആശാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നളിനി ശാന്തമായ സുഗന്ധവും ഉദാരമായ ശോഭയുമുള്ള താമരപ്പൂവാണെങ്കിൽ ലീല പ്രകടമായ സൌരഭ്യവും ഉജ്ജ്വല കാന്തിയുമുള്ള ചെമ്പകപ്പൂവാണെന്ന് ആശാൻ വിശേഷിപ്പിക്കുന്നു. ആശാന് അനുഭവിക്കേണ്ടി വന്ന വൈകാരിക വിഷാദത്തിന്റെ ഫലമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഈ കവിതയിലെ കുയിൽ കവി തന്നെയാണ്. ഗ്രാമവൃക്ഷം SNDP യോഗവും വൃക്ഷത്തിന്റെ അധിപനായ യോഗി ശ്രീനാരായണ ഗുരുവുമാണ്. കവിയും വൈയാകരണനും പണ്ഡിതനും ആശാന്റെ കാവ്യ വ്യക്തിത്വത്തെ കടഞ്ഞ് കാതലാക്കിയെടുത്ത ഗുരുസമാനമായ വ്യക്തിയുമായ കേരള പാണിനി A.R. രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് 1919 എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. A.R. ആശാനും തമ്മിലുണ്ടായിരുന്നത് അതിഗാഠമായ ആത്മബന്ധമായിരുന്നു. ആ ബന്ധത്തിലെ തീവ്രത കവിതയിലും പിരിമുറുക്കമാവുന്നു. ആശാന്റെ മൌലിക പ്രതിഭ സമ്പൂർണമായ സർഗവികാസം തേടുന്നത് ചിന്താവിഷ്ഠയായ സീതയിലാണ്. ശ്രീരാമന്റെ ദൈവിക പരിവേഷമാകെ മാറ്റിവെച്ച് അദ്ദേഹത്തെ മനസ്സിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തി അതിനിശിതമായി കുറ്റവിചാരണ ചെയ്യാനുള്ള മാനസിക പരിഭാഗം ഈ സീതയ്ക്കുണ്ട്. ഇത്രമേൽ വ്യക്തിത്വമാർന്ന ഒരു സീതയെ സമൂഹത്തിന് സങ്കല്പിക്കാനാവാത്ത ഘട്ടത്തിൽ ക്രാന്തദർശിയായ ആശാൻ സാഹിത്യത്തിന് നൽകി. ആശാന്റെ കാവ്യജീവിതത്തിന്റെ സമാപ്തി ഘട്ടത്തിലാണ് സാമൂഹ്യ വിപ്ലവത്തിന്റെ തുയിലുണർത്തുപാട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന ദുരവസ്ഥയും ചണ്ഡാല ഭിക്ഷുകിയും ജനിക്കുന്നത്. പറയുന്നത്, വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമെന്ന വിശേഷണം അദ്ദേഹത്തിന് നൽകിയ കാവ്യസബരിയയുടെ ഘട്ടമാണിത്. ജാതി ജീർണതകൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന സാമൂഹ്യാവസ്ഥയിൽ വ്യവസ്ഥിതിക്കെതിരെ സ്വയം അറിയാതെ ബഹിർഗമിച്ചതാണ് ഈ കവിതകൾ. ദുരവസ്ഥയുടെ ഇതിവൃത്തത്തെയും ആവിഷ്കാര രീതിയെയും മാത്രമല്ല കവിയെയും യാഥാസ്ഥിതികത്വം ചോദ്യം ചെയ്തു. ആശാന്റെ ധീരമായ വിഗ്രഹഭഞ്ജകത്വം അവയെ കവിത കൊണ്ടും കാലം കൊണ്ടും അതിജീവിച്ചു. ദുരവസ്ഥയിൽ നായിക ഉന്നത കുലജാതയാണെങ്കിൽ ചണ്ഡാല ഭിക്ഷുകിയിൽ നായിക അധകൃത ജാതിയിൽപ്പെട്ടവളാണ്. രണ്ട് കവിതകളുടെയും ലക്ഷ്യം ജാതീയതയുടെ നെടുങ്കോട്ട പൊളിക്കൽ തന്നെ. ആശാന്റെ അവസാന കൃതിയാണ് കരുണ. കുലത്തൊഴിലായി കിട്ടിയ വേശ്യാവൃത്തിയിൽ ജീവിതം കഴിക്കേണ്ടി വന്ന ഗണികയായ വാസവദത്തയുടെ മനസ്സിൽ അചുംബിത സ്നേഹത്തിന്റെ ഉറവ പൊട്ടുന്നതും ബുദ്ധശിഷ്യനായ ഉപഗുപ്തൻ ആർദ്രഹൃദയനായി വാസവദത്തയെ പാപവിമുക്തിയിലേക്ക് നയിക്കുന്നതുമാണ് കരുണയുടെ പ്രമേയം. എത്ര ബഹുവർണ ശബളമാണ് ആ കാവ്യലോകം!